الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. സഹോദരങ്ങളെ, അൽഅർബഊൻ എന്ന ഒഴിയ എന്ന പ്രസിദ്ധമായ കിതാബിന്റെ രണ്ടാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച ഇമാം അന്നവിയുടെ ഒരു ലഘുവായ ചരിത്രം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇമാം നവവിയുടെ കിതാബുകളിൽ വളരെ പ്രസിദ്ധമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിതാബ് അൽഅർബഊൻ. 42 ഹദീസുകൾ ഇമാം അന്നവി ഈ കിതാബിൽ ക്രോഡീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിച്ച കിതാബുകൾ വേറെ പലതുമുണ്ട്. അതായത് ജാമിഅായ ഹദീസുകൾ, ഈ ദീനിന്റെ പല പ്രധാനപ്പെട്ട നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ. അതിന്റെ പ്രത്യേകത എന്തെന്നാൽ അതൊക്കെ ഉസൂലുകളാണ്, അടിസ്ഥാന നിയമങ്ങളാണ്. അത് പഠിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച വേറെയും കിതാബുകളുണ്ട്. എന്നാൽ ഇമാം നവവിയുടെ ഈ കിതാബിന് വളരെയേറെ പ്രശസ്തി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുകയും ഇത് വിശദീകരിച്ചുകൊണ്ട് വലിയ ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്യുകയുണ്ടായി. ഒരുപാട് മസ്ജിദുകളിൽ, ഒരുപാട് മതവിജ്ഞാന കേന്ദ്രങ്ങളിൽ ഇന്നും ഇടതടവില്ലാതെ ഈ കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അള്ളാഹു ഇതിന് നൽകിയ ബറക്കത്തിനുള്ള തെളിവുകളാണ്. അത് അള്ളാഹു ആലം ഇമാം അന്നവിയുടെ ഇഖ്ലാസിനുള്ള അടയാളം കൂടിയാണ്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ഇമാം അന്നവിയുടെ ഈ അർബഊൻ എന്ന കിതാബിന്റെ അസ്ൽ, ഇതിന്റെ അടിസ്ഥാനം പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അബു അമർ ഇബ്നു സലാഹ് എന്നുപേരുള്ള മുമ്പ് ജീവിച്ച മറ്റൊരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. ഹിജ്റ 643 വഫാത്തായ അബു അമർ ഇബ്നു സലാഹ് റഹിമഹുല്ലാ, അദ്ദേഹം 26 ഹദീസുകൾ ക്രോഡീകരിച്ചു എന്നാണ്. അതായത് അൽ ഹദീസ് അൽ കുല്ലിയാത്ത്, അഥവാ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അവിടുത്തെ വാക്കുകൾ വളരെ കുറഞ്ഞ പദങ്ങളായിരിക്കും, എന്നാൽ ഒരുപാട് ആശയം അതിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഉതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ജവാമിഉൽ കലിം? കുറച്ചു വാക്കുകൾ, എന്നാൽ ഒരുപാട് ആശയം. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഏറെ മഹത്തരമായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുണ്ട്. അതിൽ 26 ഹദീസുകൾ ഇമാം അബു അമർ ഇബ്നു സലാഹ് ക്രോഡീകരിച്ചു എന്നാണ്. അഥവാ അദ്ദേഹം ഇംലാ ചെയ്തു, അദ്ദേഹം പറഞ്ഞ് എഴുതിച്ചു. ആ ഹദീസുകളാണ് ഈ കിതാബിന്റെ അടിസ്ഥാനം. വമൻ നവവി അതിന്റെ കൂടെ അതുപോലെയുള്ള 16 ഹദീസുകൾ കൂടി ക്രോഡീകരിക്കുകയും എന്നിട്ട് ഈ കിതാബ് അത് ഇങ്ങനെ ഈ തരത്തിലാക്കുകയും ചെയ്തു. അൽ അർബഊൻ 40 എന്ന് പറയുന്നത് ചുരുക്കിയിട്ടാണ്, 42 ഹദീസുകളാണ്. അബു അമർ ഇബ്നു സലാഹ് അദ്ദേഹത്തെ ഇമാം നവവി ധാരാളമായി ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിം പോലെയുള്ള കിതാബുകളിൽ ഇമാം നവവി ഈ പറഞ്ഞ ഇബ്നു സലാഹിനെ ധാരാളമായി ഉദ്ധരിക്കുന്നത് കാണാം. പിന്നീട് അതിനുശേഷം ഈ കിതാബിന് ഒരുപാട് വിശദീകരണങ്ങൾ എഴുതപ്പെടുകയുണ്ടായി. പല മഹാന്മാരായ പണ്ഡിതന്മാരും, ഇബ്നു ദഖീഖ് അൽ ഈദ് അദ്ദേഹത്തെ പോലെ, അതേപോലെ പല മദ്ഹബുകളിൽപ്പെട്ട പല ഉലമാക്കൾ ഇതിന് വിശദീകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറെ പ്രശസ്തമായ വിശദീകരണമാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ഈ കിതാബിനെ എഴുതിയിട്ടുള്ള വിശദീകരണം. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി, ഇദ്ദേഹം ഹിജ്റ 795 വഫാത്തായ മഹാനായ പണ്ഡിതനാണ്. ഹിജ്റ 795 വഫാത്തായ മഹാനായ പണ്ഡിതനാണ് ഇബ്നു റജബ് അൽ ഹംബലി. അദ്ദേഹം ഇമാം ഇബുൽ ഖയ്യിമിന്റെ ശിഷ്യനാണ്. ഇബ്നു റജബ് അൽ ഹംബലി ഇമാം ഇബുൽ ഖയ്യിമിന്റെ ശിഷ്യനാണ്. ഇമാം ഇബുൽ ഖയ്യിം ആകട്ടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനുമാണ്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം എന്ത് ചെയ്തു, ഈ 42 ഹദീസുകളുടെ കൂടെ 8 ഹദീസുകൾ കൂടി കൂട്ടിച്ചേർത്തു. 8 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ 8 ഹദീസുകൾ കൂടി ഇതിനോട് കൂട്ടി. അപ്പൊ എത്രയായി? 50 ആയി. എന്നിട്ട് അത് വിശദീകരിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം ഫി ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം. ജാമിഉൽ ഉലൂമി വൽ ഹിക്കം ഫി ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന ഈ കിതാബ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയുടേത്. ഇതാണ് ഈ കിതാബിന്റെ വിശദീകരണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് എന്ന് പറയാൻ സാധിക്കുന്ന ഗ്രന്ഥം. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ശേഷവും ഈ ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ വിജ്ഞാനത്തിന്റെ നിധികളാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിജ്ഞാനത്തിന്റെ നിധികളാണ്. അതെത്ര വിശദീകരിച്ചാലും അതിൽ നിന്നുള്ള മുത്തുകളും പവിഴങ്ങളും അവസാനിക്കാത്ത അത്രയും ഏറെ സമ്പന്നമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ഇതിലെ ഹദീസുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. ഞാൻ ഹദീസ് വായിക്കുന്നു. അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹ് فهجرته الى الله ورسوله ومن كانت هجرته لدنيا يصيبها او امرأة ينكحها فهجرته الى ما هاجر اليه اذا حديث في حديث الدرشوند امام نووي പറയുന്നു رواه امام المحدثين ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നു മുഹദ്ദിസുകളുടെ രണ്ട് ഇമാമുമാർ അഥവാ ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമിങ്ങളായ രണ്ട് പേർ അതാരൊക്കെയാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്ന് അബു അബ്ദുല്ലാഹ് ബുഖാരിയുടെ മുഴുവൻ പേര് പറയാണ് ഇമാം അബു അബ്ദുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ ഇബ്നു ബർദിസ്ബ അൽ ബുഖാരി അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് ഇബ്നു മുസ്ലിം അൽ ഖുശൈരി അൻ നൈസാബൂരി അത് അവരുടെ രണ്ടുപേരുടെ മുഴുവൻ പേര് ഉദ്ധരിച്ചു ഫി സഹീഹൈഹിമ അവരുടെ സഹീഹുകളിൽ ബുഖാരി ഇമാം ബുഖാരിയുടെ സഹീഹിലും മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും അല്ലതൈനി ആ കിതാബുകൾ എങ്ങനെയുള്ള കിതാബുകളാണ് രണ്ട് കിതാബുകൾ ഹുമാ അത് രണ്ടുമാണ് അസഹുൽ കുതുബിൽ മുസന്നഫ എഴുതപ്പെട്ട കിതാബുകളിൽ ഏറ്റവും ശരിയായ കിതാബുകൾ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശരിയായ ഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അസഹുൽ കിതാബ് ഏറ്റവും ശരിയായ കിതാബായി എണ്ണുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹിനെയാണ്. അതിനുശേഷം ഏറ്റവും സഹീഹായ ഗ്രന്ഥമായി മുസ്ലിമീങ്ങൾ എണ്ണുന്നത് ഇമാം മുസ്ലിമിന്റെ സഹീഹിനെയാണ്. ഇവ രണ്ടുപേരും യോജിച്ച ഹദീസുകളുണ്ട്, അതായത് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട്. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അത് മാത്രം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി എന്നുപേരുള്ള ഒരു ഹദീസിന്റെ വിഷയത്തിൽ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഇത് രണ്ടിലെ മുത്തഫഖുൻ അലൈഹി അത് മാത്രം ക്രോഡീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പേര് കൊടുത്തു, അല്ലുലുഉ വൽ മർജാൻ ഫീ മുത്തഫഖ അലൈഹി ശൈഖാൻ. അല്ലുലുഉ വൽ മർജാൻ ഫീ മുത്തഫഖ അലൈഹി ശൈഖാൻ. ലുലുഉ വൽ മർജാൻ എന്താണ്? മുത്തും പവിഴവുമാണ്. ഫീ മുത്തഫഖ അലൈഹി ശൈഖാൻ, ഈ രണ്ട് ഷെയ്ഖുമാർ യോജിച്ചിട്ടുള്ള അഥവാ ബുഖാരിയുടെ മുസ്ലിമിന്റെ ഇത്തിഫാഖുള്ള ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു എന്ന് മാത്രം, രണ്ടിൽ നിന്ന് രണ്ടിലും വന്നിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചു എന്ന് മാത്രം. എന്താണ് ഹദീസ്? അമീറുൽ മുഅ്മിനീൻ അബു ഹഫ്സ് എന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്താകുന്നു. അമീറുൽ മുഅ്മിനീൻ എന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശം മുഅ്മിനുകളുടെ അമീർ. അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നു. അമീർ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത് ആരാ? ഉമറാണ്. അമീർ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതിനു മുമ്പ് അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിരുന്നത് എന്താണ്? ഖലീഫത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീഫത്തു റസൂലില്ലാ, റസൂലുള്ളാന്റെ ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി, അഥവാ ഭരണത്തിൽ മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ന നിലക്ക്. അപ്പൊ പിന്നീട് ഉമർ ബിൻ ഖത്താബ് ആരാണ്? ഖലീഫത്തു ഖലീഫത്തി റസൂലില്ലാ, ഖലീഫത്തു ഖലീഫത്തി റസൂലില്ലാ, അള്ളാഹുന്റെ റസൂലിന്റെ ഖലീഫയുടെ ഖലീഫ. ഉമർ ബിൻ ഖത്താബ് അള്ളാഹു വലിയ ഫിഖ് നൽകിയിട്ടുള്ള, വലിയ ദീർഘവീക്ഷണം നൽകിയിട്ടുള്ള മഹാനായ സഹാബിയ. അവിടുന്ന് ഈ ഉമ്മത്തിന് ചെയ്തിട്ടുള്ള ഖിദ്മത്തുകൾ ചില്ലറയല്ല. ഈ ഉമ്മത്തിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്, വലിയ ഖൈറുകളാണ്. അപ്പോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഖലീഫ എന്ത് വിളിക്കണം? ഖലീഫത്തു ഖലീഫത്തി ഖലീഫത്തി റസൂലില്ലാഹ് എന്ന് വിളിക്കണം. അടുത്ത ഖലീഫക്ക് വീണ്ടും ഇതിങ്ങനെ പേര് കൂടി വരും, അത് പ്രയാസമാണ്. ഇപ്പോ ഉമർ ബിൻ ഖത്താബിനെ അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാൻ തുടങ്ങി? അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ അമീർ. അതിനി വരുന്ന ആർക്കും യോജിച്ചതാണ് എന്നതുകൊണ്ട് അബു ഹബി ഹഫ് എന്നാണ് ഉമറിന്റെ കുഞ്ഞിയ. എന്നാൽ ഉമറിന് ഹഫ്സ് എന്നൊരു മകൻ ഉണ്ടായിട്ടില്ല, ഹഫ്സ് എന്നൊരു മകൻ ഉമർ ബിൻ ഖത്താബിന് ഉണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞു കുനിയത്തിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, അങ്ങനെ ഒരു മകൻ ഉണ്ടാകണമെന്നില്ല. അത് മുമ്പേ ആ പേരിൽ അറിയപ്പെട്ടു. പിന്നീട് മക്കളുണ്ടായതിനു ശേഷവും പഴയ പേര് തന്നെ ആണ് വിളിക്കപ്പെട്ടത്, അതിൽ അറിയപ്പെട്ടു. ഏതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബക്കർ എന്നൊരു മകനില്ല, അബൂബക്കറിന് ബക്കർ എന്നൊരു മകനില്ല. അബൂബക്കർ എന്നത് കുഞ്ഞത്താണ്, അബൂബക്കർ എന്നത് കുഞ്ഞത്താണ്. എന്താണ് പേര്? അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ, അബ്ദുല്ലാ ഇബ്നു ഉസ്മാൻ. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ, ഉപ്പയും കുഞ്ഞത്തിലാണ് അറിയപ്പെട്ടത്, അബു ഖുഹാഫ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയുടെ പേര്. അതുകൊണ്ട് അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ എന്നാണ് പറയുക. എന്നാൽ പല പേര് ഉസ്മാൻ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ പേരിലാണ് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയുക, അതാണ് അത്രയും പ്രസിദ്ധമായിട്ടുള്ളത്. കുഞ്ഞത്തിലാണ് ചില ആളുകൾ അവരുടെ കുഞ്ഞത്തിൽ പ്രസിദ്ധരാകും. എത്രത്തോളം പേര് മറന്നു പോകുമാറ്, യഥാർത്ഥ പേര് മറന്നു പോകുമാറ് ചിലർ അവരുടെ കുഞ്ഞത്തിൽ പ്രസിദ്ധമാകും, അല്ലെങ്കിൽ ലഖബിൽ വിളിപ്പേരിൽ പ്രസിദ്ധമാകും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അബു ഹുറൈറയുടെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള പല സഹാബിയും, അബു മൂസ അശ്ആരി, അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അബു മൂസ അശ്ആരി എന്ന പേരിലാണ് പ്രസിദ്ധൻ. ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അബു ഹഫ്സ് എന്നത് ഉമറിന്റെ കുനിയത്താണ് റളിയല്ലാഹു അൻഹു. ഉമറിനെ കുറിച്ച് പറയേണ്ടതില്ല, അത്രയും ഫളായിലുകൾ, വലിയ ശ്രേഷ്ഠതകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ്. ഇസ്ലാമിന്റെ ഖലീഫമാരിൽ ഏറെ പ്രസിദ്ധനായ മഹാൻ റളിയല്ലാഹു അൻഹു വർദാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ. അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, انما الاعمال بالنيات وانما لكل امرئ ما نوى فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته لدنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه انما الاعمال بالنيات عملുകളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ പരിഗണിക്കപ്പെടുക. നിയ്യത്തിന്റെ എന്തുദ്ദേശത്തിലാണോ അത് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിനാണ്. ഓരോ മനുഷ്യനും എന്തു മാത്രമേ ഉള്ളൂ? മാനവ, അവൻ എന്താണോ നിയ്യത്താക്കിയത്, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതേ ഉള്ളൂ. സമൻ കാനത്ത് ഹിജ്റതുഹു, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇതെല്ലാം അവരുടെ കാര്യത്തിലും ഇങ്ങനെയാണ്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് ഒരു അമൽ കൊണ്ട് ഉദാഹരണം പറയുന്നു. എന്താണത്? فمن كانت هجرته ആരുടെ ഹിജ്റത്തുഹു, ആരുടെയെങ്കിലും ഹിജ്റ, ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ, ഫഹിജ്റത്തുഹു എങ്കിൽ അവന്റെ ഹിജ്റ, ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഇനി ആരുടെയെങ്കിലും ഹിജ്റ, ലിദുനിയ യുസീബുഹ, അവന് കിട്ടാനുള്ള ദുനിയാവിലേക്കാണെങ്കിൽ, ദുനിയാവിൽ നിന്ന് അവന് കിട്ടാനുള്ള വല്ലതിലേക്കുമാണെങ്കിൽ എന്നാണ് ഉദ്ദേശം. ദുനിയാവിലേക്കാണ് അവന്റെ ഹിജറയെങ്കിൽ, അല്ലെങ്കിൽ അവൻ മ്രാസിൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്കാണ്, ഒരു പെണ്ണിലേക്കാണ്. യങ്കിഹുഹ, അവന് വിവാഹം ചെയ്യാനുള്ള ഒരു പെണ്ണ്, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാണ് അവൻ ഹിജറ പോകുന്നതെങ്കിൽ, ഫഹിജറതുഹു, എങ്കിൽ അവന്റെ ഹിജറ ഇലാ മഹാജറ ഇലൈ, ഏതിലേക്കാണോ അവൻ ഹിജറ പോയത് അതിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഏതാകട്ടെ, ഇതല്ലാത്ത വേറെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ദുനിയാവിന്റെ എന്തുദ്ദേശം വെച്ചിട്ടാണോ അവൻ പോയത് അതിലേക്കാണ് അവന്റെ ഹിജറ. ഇതാണ് ഈ അർബഊനിലെ ഒന്നാമത്തെ ഹദീസ്. വളരെ മഹത്തരമായ ഹദീസാണ് ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന ഈ ഹദീസ്. അതുകൊണ്ടാണ് അമീറു മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിൽ മുഅ്മിനീങ്ങളുടെ അമീറായ ഇമാം അൽ ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചപ്പോൾ അതിലൊന്നാമതായി കൊടുത്ത ഏത് ഹദീസാ? ഈ ഹദീസാണ്, ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വഇന്നമ ലികുല്ലി ഇമ്രിഇൻ മാ നവാ എന്ന ഈ ഹദീസ്. ഇത് ഇമാം ബുഖാരിയുടെ മാത്രം ശൈലിയല്ല, വേറെയും പണ്ഡിതന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇമാം നവവി ഈ കിതാബ് തുടങ്ങിയത് ഇമാം ബുഖാരി തന്റെ കിതാബിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ് കൊണ്ടാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഒന്നാമതായി കൊടുത്ത ഹദീസ് ഏതോ അതാണ് ഇമാം നവവി തന്റെ ഈ 40 ഹദീസിൽ, 42 ഹദീസിൽ ഒന്നാമതായി കൊടുത്തത്. രണ്ടാമതായി ഇമാം നവവി കൊണ്ടുവന്ന ഹദീസ് ഉമറിന്റെ തന്നെ മറ്റൊരു ഹദീസാണ്, ഹദീസു ജിബ്രീൽ. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന ഹദീസ് നമ്മളത് വായിക്കും. ആ ഹദീസാണ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഒന്നാമതായി കൊടുത്തത്. മുസ്ലിമിന്റെ സഹീഹിൽ ഒന്നാമത്തെ ഹദീസ് ഏതാ? ഹദീസ് ജിബ്രീൽ. അപ്പൊ ബുഖാരി ആദ്യം കൊടുത്ത ഹദീസ് ഇമാം ബുഖാരി ഇമാം നവവി ഈ കിതാബിൽ ഒന്നാമതായി കൊടുത്തു. രണ്ടാമത് കൊടുത്തതോ ഇമാം മുസ്ലിം, രണ്ടാമത്തെ ഏറ്റവും ശരിയായ കിതാബായ സഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖദ്ദിമക്ക് ശേഷം, ഇമാം മുസ്ലിമിന്റെ കിതാബിന് സഹീഹിന് ഒരു മുഖദ്ദിമയുണ്ട്, എന്റെ മുഖദ്ദിമ ഒരു ആമുഖം. ആ ആമുഖത്തിൽ ഇമാം മുസ്ലിം പല കാര്യങ്ങളും പറയുന്നുണ്ട്, ഹദീസിന്റെ കാര്യങ്ങളൊക്കെ, ഹദീസിന്റെ സിഹത്ത് സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനിടയിൽ പല ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ യുറ അന്നഹു കദിബുൻ ഫഹു അഹദുൽ കാദിബീൻ, എന്റെ പേരിൽ ഒരു കളവാണെന്ന്, കളവാകാൻ സാധ്യതയുള്ള ഒരു ഹദീസ് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കള്ളന്മാരിൽ ഒരുവനാണ് എന്ന് പറയുന്ന ഹദീസൊക്കെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ കിതാബിൽ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുഖദ്ദിമ എന്നത് ആമുഖമാണ്, അതല്ലല്ലോ, കിതാബ് തുടങ്ങുന്നത് ആമുഖത്തിന് ശേഷമാണല്ലോ. ആമുഖത്തിന് ശേഷം കിതാബുൽ ഈമാൻ എന്ന ഒന്നാമത്തെ കിതാബിൽ സഹീഹ് മുസ്ലിമിലെ, അത് പല കിതാബുകളാണ്, കിതാബുൽ ഈമാൻ, കിതാബുൽ ഇൽം, കിതാബുൽ സലാ, കിതാബുൽ സിയാം എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നാമത്തെ കിതാബുൽ ഈമാനിൽ ആദ്യം കൊടുത്തത് ഏതാ? ഹദീസു ജിബ്രീൽ, ജിബ്രീലിന്റെ ഹദീസ്, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന ഹദീസ്. അതാണ് ഇമാം നവവി ഇവിടെ രണ്ടാമതായി ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ്, രണ്ടാമത് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസ്. ഇമാം ബുഖാരി ആകട്ടെ ഈ ഹദീസ് തന്റെ കിതാബിൽ ഉദ്ധരിച്ചത് എങ്ങനെയാണ്? ഒരു മുഖവുരയും ഇല്ലാതെ, ഒരു മുഖവുരയും ഇല്ലാതെ. മുഖവുര എന്ന് പറഞ്ഞാൽ ആദ്യം ഖുർആനിലെ ആയത്തിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് എന്ന ആയത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? അതിമാം ബുഖാരിയുടെ അതിമഹത്തായ ഫിഖ് കൊണ്ടാണ്. കാരണം അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പല നബിമാർക്കും കൊടുത്ത കിതാബുകളെ കുറിച്ച്. കിതാബുകൾ പേര് പറഞ്ഞാൽ നമുക്കറിയാം, അതൊക്കെ തൗറാത്തും ഇഞ്ചിലും സബൂറും. എന്നാൽ അള്ളാഹു ബാക്കിയുള്ള നബിമാർക്ക് വഹി നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ലല്ലോ, സംശയമില്ല. വഹി നൽകിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അവർക്ക് നൽകിയ വഹി എന്താ? അവർ പറഞ്ഞ ഹദീസാണ്, അവർ പറഞ്ഞ ഹദീസാണത്. അപ്പൊ ഇമാം ബുഖാരി ആദ്യം തന്നെ ആയത്തുകൊടുത്തു, ഇന്ന ഔഹൈന ഇലൈക്കാ ഔഹൈന ഇലാ നൂഹിൻ, നൂഹിന് വഹി നൽകിയതുപോലെ, ഓ നബിയെ താങ്കൾക്ക് ഇതാ അല്ലാഹു വഹി നൽകിയിരിക്കുന്നു. നൂഹിനെ കൊടുത്ത കിതാബ് ഏതാ നമുക്കറിയോ? ഇല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസാണ് അദ്ദേഹത്തിന്റെ വഹി. എന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അള്ളാഹുവിന്റെ വഹിയാകുന്നു. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഇമാം ബുഖാരി ആയത്ത് കൊടുത്തു. എന്നിട്ട് നേരെ കൊടുത്തേതാ ഈ ഹദീസാണ്. ഇമാം ബുഖാരിയുടെ കിതാബിന്റെ മഹത്തായ സഹീഹുൽ ബുഖാരി എന്ന കിതാബിയുടെ മുഖദ്ദിമയും അതിന്റെ ഖുത്ബയും ഒക്കെ അതാ ഈ ഹദീസാണ്. ഈ മഹത്തായ ഹദീസ് കാരണം ഈ ഹദീസ് കൊണ്ട് ഇമാം ബുഖാരി തുടങ്ങിയതിന് കാരണം ഇതാ. ഈ മഹത്തരമായ അമൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ മുത്തുകൾ കണക്കെ പരിശുദ്ധമായ ഇമാം ബുഖാരിയുടെ അരിപ്പയിലൂടെ അരിച്ചറണം ഇറങ്ങണമെങ്കിൽ അതിന് ചില്ലറ പണിയൊന്നും പോരാ. ഇമാം ബുഖാരിയുടെ അരിപ്പയിലൂടെ സഹീഹുൽ ബുഖാരിക്ക് അദ്ദേഹം വെച്ച അരിപ്പയിലൂടെ അരിച്ചു വരുന്ന ഹദീസ് അത്രയേറെ ശുദ്ധമായ സനദുള്ള ഹദീസുകളാണ്. വിവരമില്ലാത്ത ഹദീസ് എന്തെന്നറിയാത്ത ആളുകളാണ് ഇമാം ബുഖാരിയുടെ സിഹത്തിനെ ആ കിതാബിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിനിടയിൽ സംശയം ഉണ്ടാക്കാൻ നടക്കുന്നത്. അവർ ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുന്ന കുബുദ്ധികളാണ്. കാരണം എന്താ, ഏറ്റവും ശരിയായത് പൊളിച്ചാൽ പിന്നെ അതിന് താഴെയുള്ളത് പൊളിക്കാൻ യാതൊരു പണിയില്ലല്ലോ. സഹീഹ് ബുഖാരിക്കാണ് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ ഹദീസുകളോടിയിച്ച കിതാബ്. അത് തന്നെ തകർത്താൽ, അതിന്റെ മൂല്യം ഇല്ലാതാക്കിയാൽ പിന്നെ ബാക്കിയുള്ളത് പൊളിക്കാൻ യാതൊരു പണിയില്ലല്ലോ. ബുഖാരി തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും എന്ന് പിന്നെ പറയാമല്ലോ. അതിനുവേണ്ടിയാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ശരിയായ ഹദീസുകളാണ് ആ കിതാബിലുള്ളത്. അതിനെക്കുറിച്ച് ഇവരുന്നയിക്കുന്ന ഏതേത് സംശയങ്ങളാകട്ടെ, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ മറുപടികൾ കൊണ്ട് തെളിവുകൾ കൊണ്ട് അത് തകർത്തിക്കൊണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബ് അതിന്റെ മുഖദ്ദിമ ഇതാക്കി. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹിഹായ ഹദീസുകൾ ക്രോഡീകരിക്കുക എന്ന ഏറ്റവും മഹത്തരമായ അമലാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷെ അതുപോലും നീയത്ത് മോശമാണെങ്കിൽ യാതൊരു കാര്യമില്ല. നീയത്ത് നന്നായതല്ലാതെ യാതൊരു കാര്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നീയത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. റിയായിൽ നിന്നും സുംഅത്തിൽ നിന്നും ചെറുതും വലുതുമായ ശിർക്കിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി അതുകൊണ്ടാണ് ആദ്യമായി ഈ ഹദീസ് തന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്, ആദ്യത്തേത് ഇതാക്കിയത്. അതാ ഒരുപാട് പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി എന്ന മഹാനായ മുഹദ്ദിസ് അദ്ദേഹം പറഞ്ഞു, ലൗ സന്നഫ്തു കിതാബൻ ഫിൽ അബ്വാബി ലജഅൽതു ഹദീസ ഉമറ ബിൻ അൽഖത്താബി ഫിൽ അഅമാല ബിന്നിയാത്തി ഫി കുല്ലി ബാബി. ഞാനെങ്ങാനും പല വിഷയങ്ങളുള്ള പല അധ്യായങ്ങളുള്ള ഒരു കിതാബ് രചിക്കുകയും അതിന് പല അധ്യായങ്ങൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ അധ്യായത്തിന്റെയും തുടക്കത്തിൽ ഞാൻ ഈ ഹദീസ് കൊടുക്കും. ഏത് ഹദീസ്? ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി എന്നാൽ ഇമാം ബുഖാരിയെക്കാളൊക്കെ മുമ്പേ ജീവിച്ച ഹദീസിന്റെ ഇമാമുമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാ. ഈ ഹദീസിനെ കുറിച്ച് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഹാദൽ ഹദീസ് ഥുലുസുൽ ഇൽം. ഹാദൽ ഹദീസ് ഥുലുസുൽ ഇൽം. വിജ്ഞാനത്തിന്റെ മൂന്നിലൊന്നാണ് ഈ ഹദീസ്. മുഴുവൻ മതവിജ്ഞാനത്തിന്റെയും മൂന്നിലൊന്നാകുന്നു ഈ ഹദീസ്. വയദ്ഖുലു ഫീ സബഈന ബാബൻ മിനൽ ഫിഖ്. ഫിഖ്ഹിന്റെ 70 വിഷയങ്ങളിൽ 70 ബാബുകളിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ഹദീസ്. 70 ബാബുകൾ വിഷയങ്ങളിൽ, അതിന്റെ കീഴിൽ എത്ര എത്ര ഉപവിഷയങ്ങൾ വരും, അതിലൊക്കെയും ബാധിക്കുന്ന ഹദീസാകുന്നു ഇത്. അതുപോലെ ഇമാം അഹമ്മദിന്റെ പ്രസിദ്ധമായ വാക്കുണ്ട്, ഉസൂലു അൽ ഇസ്ലാമി അല സലാസ ഫി അഹാദീസ്. ഇസ്ലാമിന്റെ അസലുകൾ മൂന്ന് ഹദീസുകളാണ്. ഇസ്ലാമിന്റെ അടിത്തറ മൂന്ന് ഹദീസുകളാണ്. ഒന്ന് ഹദീസ് ഉമർ, ഇന്നമല്ല അഅ്മാൽ ബിന്നിയ്യ. കാരണം അതിൽ എന്തു വന്നു? തൗഹീദ് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ വന്നു. ഉള്ളകം, കൽബ് ശുദ്ധിയാക്കൽ ഇതുകൊണ്ട് നടന്നു. അള്ളാഹുക്ക് വേണ്ടിയായി ഒരാളുടെ അമലുകൾ. എന്നാൽ ഒരാളുടെ അമൽ മുഴുവൻ അള്ളാഹുക്ക് വേണ്ടിയായാൽ അവന്റെ ഉള്ളു നന്നായി. രണ്ടാമത്തെ ഹദീസ് ഏതാണ്? ഹദീസു ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഏതാണ്? മൻ അഹ്ദഥ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാകും എന്ന് പറഞ്ഞാൽ അതോടെ അമലുകളുടെ ബാഹ്യഭാഗം നന്നായി. പുറമേക്ക് കാണുന്ന അമൽ അത് ആര് കാണിച്ചതുപോലെ ഇരിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ. ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ് അതോടെ ശരിയായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെയാണ് അമൽ ചെയ്യേണ്ടത്. ബിദഅത്തുകൾ മുഴുവൻ അതോടെ പുറത്തുപോയി. ഒന്നാമത്തെ ഹദീസിലോ ശിർക്ക് മുഴുവൻ പുറത്തുപോയി, അള്ളാഹുക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്നതൊക്കെ പോയി. രണ്ടാമത്തെ ഹദീസിൽ ബിദഅത്ത് മുഴുവൻ പോയി, ദീൻ ഖാലിസായി. ഇനിയുള്ളത് ഹറാമും ഹലാലുമാണ്. ഇനി ബാക്കിയുള്ളത് ഏതാ? ഹറാമും ഹലാൽ. അതാണ് മൂന്നാമത്തെ ഹദീസ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ എന്ന മഹാനായ സഹാബി, റസൂലിന്റെ വഫാത്താകുമ്പോൾ 8 വയസ്സേ ഉള്ളൂ പ്രായം, എന്നിട്ടാണ് ഈ മഹത്തായ ഹദീസ്, ഇന്നൽ ഹലാല ബയ്യിൻ വഇന്നൽ ഹറാമ ബയ്യിൻ വബൈനഹുമ ഉമൂറു മുഷ്തബിഹാത്ത് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഹദീസ്. ഇൻഷാല്ലാ ഈ കിതാബിൽ അത് വരുന്നുണ്ട്. അതായത് ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. എന്നാൽ അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്. ഹലാലിനോടും അതിന് സാദൃശ്യമുണ്ട്, ഹറാമിനോടും സാദൃശ്യമുണ്ട്. അത് അത് അതിനൊരു ഹുക്കുമുണ്ട്, സംശയമില്ല. ഒന്നിക്കും അത് ഹലാലോ ഹറാമോ രണ്ടിനിടയിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല. പക്ഷെ അതിന്റെ യഥാർത്ഥ വിധി എന്താണെന്ന് അധികം ആളുകൾക്കും അറിയില്ല. ചില റിവായത്തുകൾ കാണാം, ലാ യഅലമുഹുന്ന ഇല്ല ഖലീലു മിനന്നാസ്, കുറച്ചു പേർക്കല്ലാതെ അറിയുകയില്ല. അതാരാണ്? ദീൻ നന്നായി പഠിച്ച പണ്ഡിതന്മാരാൽ. ആരെങ്കിലും അത് ഉപേക്ഷിച്ചോ, ഫമൻ ഇത്തഖ ശുബഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അത് സൂക്ഷിച്ചവൻ തന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഹദീസ്. അതിൽ ഹറാമും ഹലാലിനും പരിഹാരമായി. ഈ മൂന്ന് ഹദീസുകളാണ് ദീനിന്റെ ഉസൂൽ എന്ന് ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറയപ്പെട്ട മഹത്തായ ഹദീസാകുന്നു ഈ ഹദീസ്. ഈ ഹദീസിലേക്ക് നമ്മൾ കടക്കട്ടെ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുകളെല്ലാം നീയത്ത് കൊണ്ട് മാത്രമാകുന്നു. ഇന്നമ എന്നത് ഹസറിനുള്ള ഒരു പ്രയോഗമാണ്. ഹസർ എന്നാൽ മാത്രം എന്ന് പറയാനുള്ള പ്രയോഗം. ഏതുപോലെ ഖുൽ ഇന്നമ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന സൂറത്തുൽ ജിന്നിൽ ആയത്തിൽ വന്നതുപോലെ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് അത് പരിഗണിക്കപ്പെടുക. അമലുകളെല്ലാം പരിഗണിക്കപ്പെടുക, അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. വഇന്നമ ലികുല്ലി ഇംരിഇൻ, ഇംറു എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ. അതുകൊണ്ടാണ് സ്ത്രീക്ക് എന്ത് പറയുന്നത്? ഇംറഅത്തുൻ എന്ന് പറയാൻ മനുഷ്യൻ, അത് ചുരുക്കണം മർഉൻ എന്ന് പറയുന്നത്, അൽ മർഉ മനുഷ്യൻ, മർഅത്തുൻ അല്ലെങ്കിൽ ഇംറഅത്തുൻ സ്ത്രീ. ഇവിടെ ഉദ്ദേശം മനുഷ്യന്, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. വഇന്നമ ലികുല്ലി ഇംരിഇൻ, ഓരോ മനുഷ്യനും മാനവ, അവൻ എന്താണോ നിയ്യത്താക്കിയിട്ടുള്ളത് അതാണ് ഉണ്ടാവുക. പുരുഷനെയാണ് അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. മുഖാത്തബുകൾ ആരാ? പുരുഷന്മാരാണ്. കാരണം എന്താ? സ്ത്രീകൾ അവരുടെ തവാബിആൻ, പുരുഷന്റെ അവനെ പിൻപറ്റുന്നവരാണ് ആര്? സ്ത്രീകൾ. അവന്റെ പിന്നാലെ വരുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ആരോടായത്? പുരുഷന്മാരോടായിട്ടുള്ളത്. കാരണം നിസാഉ തബഉൻ ലിർജാൽ, സ്ത്രീകൾ പുരുഷന്മാരുടെ തവാബിആൻ, അവരെ പിൻപറ്റുന്നവരാണ്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാനവ, ഓരോ മനുഷ്യനും അവനെന്താണോ നിയ്യത്താക്കിയത് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അമലുകളെല്ലാം പരിഗണിക്കപ്പെടുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിനാൽ. ഇമാം ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹം പറയുന്നു, അൽ അഅമാലു സഹീഹത്തുൻ ഔ മുഅ്തബറത്തുൻ വ മഖ്ബൂലത്തുൻ ബിന്നിയ്യാത്ത്, അമലുകൾ പ്രവർത്തനങ്ങൾ ശരിയാകുന്നതും പരിഗണിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതുമെല്ലാം അതിന്റെ നിയ്യത്തുകൾക്ക് അനുസരിച്ചാണ്. എന്തിലൊക്കെ നിയ്യത്ത് വേണം, നിയ്യത്തുകൾ ഏതിലൊക്കെ വേണം എന്നതിൽ പണ്ഡിതന്മാർ പറഞ്ഞു. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ അമലുകൾ ചെയ്ത് നിസ്കരിക്കുക, നോമ്പെടുക്കുക പോലുള്ള അമലുകൾക്ക് നിയ്യത്ത് വേണം. എന്നാൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതിനൊക്കെ നിയ്യത്ത് വേണോ? അതിലെല്ലാത്തിനും നിനക്ക് നിയ്യത്ത് വെക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞാൽ അല്ല, നിയ്യത്ത് വെക്കാരണം എന്താ? മനസ്സിൽ നല്ലതുദ്ദേശിക്കാൻ നിനക്ക് സാധിച്ചോ, അതാണ് ഏറ്റവും ഖൈർ. അതാണ് ഏറ്റവും ഖൈർ. നിനക്ക് എല്ലാത്തിലും നീ എത്തിവെക്കാൻ സാധിച്ചുവെങ്കിൽ അതിലാണ് വലിയ ഖൈറുള്ളത്. പല പണ്ഡിതന്മാരും അത് പറയുകയുണ്ടായി. കാരണം ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും പോകട്ടെ, ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുന്നതിൽ പോലും എനിക്ക് നല്ല നീയത്ത് ഉദ്ദേശിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ നല്ല ഉദ്ദേശം വിചാരിക്കുന്നു, അയാൾ ഇതുകൊണ്ട് അയാളുടെ ക്ഷീണം അകറ്റാനും ആരോഗ്യം നേടാനും എന്നിട്ട് ഹൈർ പ്രവർത്തിക്കാനും അയാൾ ഉദ്ദേശിക്കുന്നു. ഒരാൾ തന്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നു, ചെലവിന് കൊടുക്കുന്നു, അയാൾ അതിൽ നല്ല ഉദ്ദേശം വെക്കുന്നു, അത് അയാൾക്ക് സ്വാലിഹായ അമലായിത്തീരും. സ്വാലിഹായ അമലായിത്തീരുന്നതാണ്. ഇങ്ങനെ ഏത് അമലിലും ഈ അർത്ഥപ്രകാരം ഏത് അമലിലും നിയത്ത് ഖൈറാണ്. അതുപോലെ തന്നെയാണ് ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിൽ ഒരാൾക്ക് പ്രതിഫലമുണ്ടോ ഇല്ലേ? ഒരാൾക്ക് പ്രതിഫലം ഉണ്ടാകുക തന്നെ ചെയ്യും എപ്പോൾ. ഇപ്പൊ ഒരാൾ ഒരു മദ്യപാനത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുക കൂടി ചെയ്യാത്ത ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം എന്ന വിഷയം അയാളുടെ മുന്നിലേക്ക് വരികയില്ല. അതേസമയം കുടിച്ച് ശീലിച്ചിട്ടുള്ള ഒരാളാണ്, പിന്നീട് അയാൾ തൗബ ചെയ്തു. ചിലപ്പോൾ അയാളുടെ മുന്നിൽ ആ ഹറാം അയാളുടെ മുന്നിൽ വന്നേക്കാം, അയാളുടെ മനസ്സ് അതിന് കൊതിച്ചേക്കാം. ആ സമയത്ത് അള്ളാഹുവിന്റെ സവാബ് അവന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ ആ ഹറാം ഉപേക്ഷിക്കുന്നു. അയാൾ അതിന് പ്രതിഫലമുണ്ട് അയാൾക്ക്. ഇതുപോലെ ബാക്കി എല്ലാ കാര്യത്തിലും ചിന്തിച്ചു നോക്കുക. ഹറാമുകൾ നമ്മുടെ കൽവിലേക്ക് വരുന്നു, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നു, റബ്ബിന് വേണ്ടി ആ ചിന്തയെ തട്ടി മാറ്റുകയും എന്നിട്ട് ഖൈറിലേക്ക് നീങ്ങുകയും ചെയ്താൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. ഓരോ മനുഷ്യനും അയാളെ നിയ്യത്താക്കിയത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് സഹോദരങ്ങളെ, ഇതിന് പ്രധാനമായ രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, മുഹദ്ദിസുകളുടെ, പൊതുവായ ദീനിന്റെ വിഷയങ്ങൾ പറയുന്നവരുടെ ഒരു വിശദീകരണമാണ്. രണ്ടാമത്തത് ഫുഖഹായിന്റെ വിശദീകരണമാണ്, ഫിഖഹിന്റെ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള വിശദീകരണം. ഇത് രണ്ടും പരസ്പര എതിരല്ല, രണ്ട് മേഖലയാണ്. ഒന്നെന്താ, ഒന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു, ഓരോ ഏത് അമലും അള്ളാഹുക്ക് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണോ, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത് ചെറിയ ശിർക്കിലേക്ക് നീങ്ങുന്നത്, അതിനേക്കാളും അപ്പുറത്ത് പോയാൽ പിന്നെ അത് വലിയ ശിർക്കിലേക്ക് തന്നെ നീങ്ങും. രണ്ടാമത്തെ, ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം എന്താണ്? അതായത് ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വൈന്നമാ ലികുല്ലി ഇമാനവ, ഓരോ മനുഷ്യനും അവൻ നിയ്യത്താക്കിയത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതാ, ഇബാദത്തുകളെ ശ്രദ്ധിക്കുക, ഇബാദത്തുകളെ ആദത്തുകളിൽ നിന്ന് വേർതിരിക്കുന്നത് നിയ്യത്താണ്. ഇബാദത്തുകളെ ആദത്തിൽ നിന്ന് വേർതിരിക്കുന്നത് നിയ്യത്താണ്. ഞാൻ ഉദാഹരണം പറയട്ടെ, ഒരാൾ ജനാബത്ത് സംഭവിച്ചു, ഒരാൾക്ക് ജനാബത്ത് സംഭവിച്ചു, അതിനുശേഷം അയാൾ കുളിക്കുന്നു. അയാൾ കുളിക്കുമ്പോൾ അയാൾക്ക് ജനാബത്തിന്റെ കാര്യം ഓർമ്മയില്ല. അയാൾ എന്തിനു വേണ്ടി കുളിച്ചു? ഒന്ന് പ്രശ്നം വേണ്ടി കുളിച്ചു. അതൊരു ആദത്താണ്. അവിടെ അയാളുടെ ജനാബത്ത് നീങ്ങിയോ ഇല്ലേ? ജനാബത്ത് നീങ്ങുകയില്ല. ജനാബത്ത് നീങ്ങണോ? അയാളത് നീങ്ങണമെന്ന നിയ്യത്ത് മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് കുളിക്കണം. ജനാബത്ത് നീങ്ങണം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കുളിച്ചു, നിസ്കരിക്കണം എന്ന് മനസ്സിൽ വിചാരമുണ്ടായിട്ട് കുളിച്ചാൽ അത് ജനാബത്ത് നീങ്ങാനുള്ള കുളി തന്നെയാണ്, സംശയമില്ല. അതായത് ആ ചിന്ത അയാളുടെ മനസ്സിലുണ്ടായിരിക്കണം, ആ നിയ്യത്ത് അയാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരാളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മഗ്രിബ് വരെ ഒന്നും കഴിച്ചില്ല, അയാളൊരു ഒരു ഡയറ്റിന്റെ ഭാഗമായി കഴിച്ചില്ല എന്ന് കൂട്ടിക്കോ, അതൊരു ആദത്താണ്. അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ ഭാഗമായി അയാൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് കൂട്ടിക്കോ, അതൊരു ആദത്താണ്. എന്നാൽ അയാളത് ആ മനസ്സിൽ നോമ്പാണെന്ന് നിയ്യത്താക്കുന്നതോടെ ഈ ആദത്ത് മാറി എന്തായി? ഇബാദത്തായി. അപ്പൊ ആദത്തിനെയും ഇബാദത്തിനെയും പരസ്പരം വേർതിരിക്കുന്നത് നിയ്യത്താണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. നാം ശാഫിഈ നേരത്തെ പറഞ്ഞു ഓർമ്മ വന്നില്ലേ, 70 ബാബുകളിൽ ഈ ഹദീസ് പ്രവേശിക്കുന്നു. ഓരോ മനുഷ്യനും അവൻ നിയത്താക്കിയത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ആദത്തുകളെ ഇബാദത്തുകളെ ആദത്തിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ഇബാദത്തുകളെയും പരസ്പരം വേർതിരിക്കുന്നു എന്ത് നിയത്ത്. ഇബാദത്തുകളെയും പരസ്പരം വേർതിരിക്കുന്നു നിയത്ത്. ഒരാൾ സുബ്ഹിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നു രണ്ട് റക്കാത്ത്, അത് കഴിഞ്ഞാൽ സുബ്ഹ് നിസ്കരിക്കുന്നു, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു കുട്ടികോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾ ജമാഅത്ത് അല്ലാതെ നിസ്കരിക്കുന്നു. രണ്ട് നിസ്കാരവും തമ്മിൽ കാണാൻ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസമുള്ള? ഒരു വ്യത്യാസമില്ല. അതിന് തമ്മിൽ വേർതിരിക്കുന്നത് എന്തു മാത്രമാണ്? നിയത്ത് മാത്രമാണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി മ്രിഇൻ മാ നവാ. കുറേ തവണ നമ്മൾ ആവർത്തിച്ച് ഹദീസ് പറയുന്നുണ്ട്, അത് ഹിഫ്ളാക്കണം, ഹദീസ് പഠിക്കണം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി മ്രിഇൻ മാ നവാ. ആമലുകൾ പ്രവർത്തനങ്ങളെല്ലാം നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ മനുഷ്യനും അവൻ നിയത്താക്കിയത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരാൾ സുന്നത്ത് നിയത്താക്കി രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു, അയാൾക്ക് സുന്നത്ത് നിസ്കാരം കിട്ടി. ഒരാൾ ഫർദ് നിയത്താക്കി നിസ്കരിക്കുന്ന അയാൾക്ക് ഫർദ് ലഭിച്ചു. ഇതെല്ലാം നിയത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. അപ്പൊ നോക്കൂ, രണ്ടു തരത്തിൽ ഇതിന് ഇങ്ങനെ ഫിഖ്ഹിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണവും കാണാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതിരിക്കുക, നിയത്ത് നന്നാക്കുക എന്നർത്ഥത്തിലുള്ള വിശദീകരണവും കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അത് ജവാമിഉൽ കലിമാണ്. അതിലൊരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിയത്ത് എന്ന പ്രയോഗം അല്ല ഈ കാര്യത്തെ അള്ളാഹു ഖുർആനിൽ പരാമർശിച്ചത്. ഇറാദത്ത് എന്ന വാക്കുകൊണ്ടാണ്, അതുപോലെ ഇബ്തിഗ എന്ന വാക്കുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പറയുകയുണ്ടായി, മൻ കാന യുരീദു മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദു ആഖിറ. നിങ്ങളിൽ ദുനിയാവ് ഉദ്ദേശിക്കുന്നവരുണ്ട്, ആഖിറത്ത് ഉദ്ദേശിക്കുന്നവരുണ്ട്. അവിടെ എന്താ നിയത്താണ് ഉദ്ദേശം. അതുപോലെ അല്ലാഹു ഇബ്തിഗ പറഞ്ഞത് കാണാം, അതുപോലെ റജ പറഞ്ഞത് കാണാം. റജ ഇബ്തിഗ തുടങ്ങിയ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. ഇല്ല വജിഹി റബ്ബിഹിൽ അഅല, ഏറ്റവും മുകളിലുള്ള തന്റെ റബ്ബിന്റെ വജിഹല്ലാതെ മറ്റൊരു ഉദ്ദേശം അദ്ദേഹത്തിനില്ല. അവിടെ ഇബ്തിഗ എന്ന വാക്കാണ് പറഞ്ഞത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന നിയത്തിന് സമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വാക്ക്. എന്നാൽ ഹദീസുകളിൽ ധാരാളമായി നിയത്ത് എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് ഒരു ഹദീസ് പറയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്ത് ഹമ്മുഹു ദുനിയാ ഫറഖല്ലാഹു അംറഹ. ആരുടെങ്കിലും ഹം അവന്റെ അതീവ താല്പര്യമുള്ള വിഷയം ദുനിയാവാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും. അയാളുടെ ഉദ്ദേശം, ആകെ ഉദ്ദേശം എന്താ? ദുനിയാവാണെങ്കിൽ അയാളുടെ ഏറ്റവും വലിയ ഹം, അയാളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നതും ദുനിയാവാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യം ഛിന്ന ഭിന്നമാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഒരു ഒന്നിച്ചു വരികയില്ല, ശരിയായി കിട്ടുകയില്ല. കാരണം എന്താ? ചിന്ത ആകെ ദുനിയാവാണ്. ദുനിയാവാണെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ പോയവരൊക്കെ തളർന്നിട്ടേ ഉള്ളൂ. ദുനിയാവിന്റെ പിന്നാലെ പോയവരൊക്കെ തളർന്നിട്ടേ ഉള്ളൂ. അത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ നിനക്ക് ആഖിറത്തിലേക്ക് സഞ്ചരിക്കാനുള്ള കയറ് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ മാത്രം നീ ദുനിയാവിന് കാണാൻ. കഴുതക്ക് ആവശ്യമുള്ളത് കൊടുക്കേണ്ടി വരും, അതിന് അതിന്റേതായ പരിഗണന കൊടുക്കേണ്ടി വരും. പക്ഷെ ലക്ഷ്യം ഇതല്ല. ഒരാളുടെ ഹമ്മ് ദുനിയാവായോ അള്ളാഹു അവന്റെ കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും. വജഅല ഫഖറഹു ബൈന ഐനൈ, അവന്റെ ദാരിദ്ര്യം അള്ളാഹു അവന് കൺമുന്നിൽ കാണിച്ചു കൊടുക്കും. എപ്പോൾ ഇതായിരിക്കും പേടിക്കുക? ഒരുപാട് ബാലൻസ് അയാൾക്കുണ്ടാവും, ഒരുപാട് സമ്പാദ്യം അയാൾക്കുണ്ടാവും, എന്നാലും അയാളുടെ കൺമുന്നിൽ ദാരിദ്ര്യമായിരിക്കും അയാൾ കാണുക. അതിനെക്കുറിച്ച് ബേജാറായിട്ടായിരിക്കും അയാളുടെ ജീവിതം. വലം യഅതിഹി മിനദ്ദുനിയ ഇല്ലാ മാ കതബ കുതിബ ലഹ് ഔ കതബ ലഹ്. അള്ളാഹു അയാൾക്ക് എഴുതി വെച്ചതല്ലാതെ ദുനിയാവ് അയാൾക്ക് കിട്ടുകയുമില്ല. ഇത്ര കടങ്ങാറായിട്ടും കിട്ടുക അള്ളാഹു എഴുതി വെച്ചത് മാത്രം. എന്നാൽ വമൻ കാനത്തിൽ ആഖിറത്തു നിയ്യത, വാക്ക് നോക്ക്, എന്നാൽ ആരുടെങ്കിലും നിയ്യത്ത് ആഖിറത്തായിരുന്നാൽ ജമ അള്ളാഹു ലഹു അംറ, അള്ളാഹു അയാളുടെ കാര്യം മുഴുവൻ അയാൾക്ക് ഒരുമിച്ച് കൂട്ടി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അള്ളാഹു അയാളുടെ ഗിന, അയാളുടെ ഐശ്വര്യം, അയാളുടെ സമ്പന്നത അവന്റെ ഹൃദയത്തിൽ നൽകും. وأتته الدنيا وهي راغمة دنياه واغتے ധാരാളമായി സമൃദ്ധമായി അയാളിലേക്ക് വരികയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കാകുന്നു. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. സഅദിനോട് റസൂലുള്ള പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖത്തൻ തബ്തഗി ബിഹ വജ്ഹ അല്ലാഹ് ഇല്ല ഉസ്ബിത അലൈഹ. നീ നിന്റെ കുടുംബത്തിനു വേണ്ടി നീ എന്ത് ചെലവഴിച്ചാലും, അള്ളാഹുവിന് വേണ്ടി നീ എന്ത് ചെലവഴിച്ചാലും, അവന്റെ വജ്ഹിനു വേണ്ടി നീ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകും. ഹത്ത ലുഖ്മത തജഅലുഹ ഫീ ദിംറതി ഇംറാതിക്, നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണെങ്കിൽ പോലും. അത് നോക്കൂ, അയാളുടെ ബാധ്യതയാണ് അയാൾ ചെയ്യുന്നത്, എന്നാൽ അതിനും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ആദാതു അഹ്ലിൽ യഖ്വത്തി ഇബാദത്ത് വഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്ത്. നിയത്തെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, നിയത്തെപ്പോഴും മനസ്സിൽ വെക്കുന്ന, ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുന്ന ഒരാളുടെ ശീലങ്ങൾ പോലും അള്ളാഹു ഇബാദത്താക്കി കൊടുക്കും. അയാള് ഒരു ആദത്ത് നിലക്ക് ചെയ്തതാണ്, ആദത്താണത്, പക്ഷെ അയാൾ നല്ല ഉദ്ദേശം വെച്ച് ചെയ്തു, അള്ളാഹു അത് ഇബാദത്തായി പരിഗണിക്കും. എന്നാൽ ഗഫ്ലത്തിന്റെ ആളുകൾ, കാരണം അയാളൊക്കെ ശ്രദ്ധയുള്ള ആളാണ്, അശ്രദ്ധയുടെ ആളുകൾ, ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്ത, നിയത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ, അവരുടെ ഇബാദത്ത് പോലും പലപ്പോഴും ആദത്തായി പോകും. ഇങ്ങനെ ഒരു സ്വിച്ചിട്ടതുപോലെ ദിക്റല്ലൊന്നും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നിയത്ത് മനസ്സിലില്ല, അയാളുടെ അമൽ നൂറും ശീലം പോലെ ആയിത്തീർന്നു. അത് ഇബാദത്ത് എന്നതിൽ നിന്ന് ആദത്തിലേക്ക് പോയി. നസ്അലുല്ലാഹ അൽആഫിയ. അല്ലാഹു ഗഫലത്തിൽ നിന്ന് നമ്മെ കാക്കട്ടെ, അവന്റെ ദിക്ർ അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ, ആമീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നാം എപ്പോഴും ശ്രദ്ധിക്കുക, നിയത്തിന്റെ കാര്യം. നിയത്തിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയത്തുകൾക്ക് ഉദാഹരണം പറഞ്ഞത്, അത് മോശമായി പോകുന്നതിന്, അത് നല്ലതാകുന്നതിനും ഉദാഹരണം പറഞ്ഞത് ഹിജ്റയെ കുറിച്ചാണ്. ഹിജ്റ, മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതുപോലെ, മക്കയിൽ നിന്ന് നിർഭയത്വമുള്ള ഹബശയിലേക്ക് പോയതുപോലെ, വലിയ പ്രയത്നവും അധ്വാനവും ത്യാഗവുമുള്ള അമലാണ്. പക്ഷെ അതുപോലും നിയത്ത് മാറിയോ, അത് പോയി, അതിന്റെ പ്രതിഫലം തകർന്നു. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വസായിറുൽ അമാലി കൽ ഹിജ്റതി ഫീ ഹാദൽ മഅന, ബാക്കി എല്ലാ അമലുകളും ഇതുപോലെ തന്നെ, ഇതൊരു ഉദാഹരണം മാത്രം. ഫസലാഹുഹ വഫസാദുഹ ബിഹസബി നിയ്യത്തിൽ ബാഇസതി അലൈഹ, എന്തുദ്ദേശം വെച്ചാണോ ചെയ്യുന്നത് അത് അനുസരിച്ചാണ് അതിന് ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, ഏത് അമലും റബ്ബിന് വേണ്ടി മാത്രമായിരിക്കുക എന്നത്. റബ്ബിന് വേണ്ടി ചെയ്തോ അത് ബാക്കിയാകും, അതിന് ബറക്കത്തുണ്ടാവും. ആളുകൾക്ക് വേണ്ടി ചെയ്തോ അത് തകരും, അതിന് ശിക്ഷയും. അതുപോലെ അവസാനം നമ്മൾ ആരുടെ പ്രീതിയാണ് ഉദ്ദേശിച്ചത്, അവരുടെ വെറുപ്പുമായിരിക്കും നമുക്ക് കിട്ടുക. അള്ളാഹുവിന്റെ വെറുപ്പ് ആദ്യം കിട്ടി, പിന്നെ നമ്മൾ ആർക്കു വേണ്ടിയാണ് ചെയ്തത്, അവരുടെ വെറുപ്പും. അതുകൊണ്ട് ആളുകളെ സുഖിപ്പിക്കലോ, ആളുകളുടെ പ്രീതി നേടലോ അല്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക്, അവന്റെ തൃപ്തിക്ക് നീ ആദ്യം മുൻതൂക്കം കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ആളുകളോട് നീ ജഫായിൽ, അവരോട് ഒരു ഒരു മര്യാദയും ഇല്ലാതെ പെരുമാറണം എന്നല്ല ഇതിന്റെ ഉദ്ദേശം. മറിച്ച് അവരോട് ഏറ്റവും നന്നായി നീ പെരുമാറുക. പക്ഷെ അവരോട് നീ ഏറ്റവും നന്നായി പെരുമാറുന്നത് ആർക്കു വേണ്ടിയാ? അള്ളാഹുക്ക് വേണ്ടിയാ, റബ്ബിനു വേണ്ടി. അല്ലാത്ത അമലുകൾക്കൊന്നും ബറക്കത്തുണ്ടാവുകയില്ല, അതൊന്നും ഒരിക്കലും അത് നിലനിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകായി അനി ശിർക്ക്, ഞാൻ ശിർക്ക് ആവശ്യമില്ലാത്ത ശരീക്കുകളിൽ ഒരുവനാണ്. എന്ന് പറഞ്ഞാൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു, അള്ളാഹുവിനെ പങ്കാളിയാക്കിയിരിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പങ്ക് കൊടുക്കുന്നവനാക്കിയിരിക്കുന്ന ആളുകൾ, എന്നാൽ ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്തവനാണ്. എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരു അമൽ ചെയ്തു എനിക്ക് വേണ്ടി വേറൊരാൾക്ക് വേണ്ടിയും, എങ്കിൽ അവനെയും ഞാൻ ഉപേക്ഷിക്കും, അവന്റെ പങ്കിനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതിന് പല രൂപങ്ങളുണ്ട്. നമസ്കാരം നമ്മൾ തുടങ്ങുന്നു റബ്ബിനു വേണ്ടി, എന്നാൽ അത് പിന്നീട് ഒരാൾ കാണുന്നു എന്നതുകൊണ്ട്, ഒരാൾ അടുത്തുണ്ട് എന്നതുകൊണ്ട് നാം അതൊരു ഭംഗി കൂട്ടുന്നു. ആ നിസ്കാരത്തിന്റെ ഉദ്ദേശത്തിൽ പാളിച്ച സംഭവിച്ചു, അതിന് കോട്ടം സംഭവിച്ചു. അത് തുടങ്ങിയത് റബ്ബിന് വേണ്ടിയാണെങ്കിലും അതിന് പാളിച്ച സംഭവിച്ചു. നിസ്കാരം തന്നെ റബ്ബല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങുക, തുടങ്ങുന്നത് തന്നെ അള്ളാഹ്ക്കല്ലാത്തവർക്ക് വേണ്ടി, അതൊരിക്കലും ഒരു മുഅ്മിൻ ചെയ്യുകയില്ല, മുനാഫിഖേ ചെയ്യുള്ളൂ. നമസ്കാരം തുടങ്ങുന്നതിന് ആർക്ക് വേണ്ടി? അവന്റെ ഉദ്ദേശം, ആകെയുള്ള ഉദ്ദേശം തന്നെ ജനങ്ങളെ കാണിക്കാനാണോ? അതൊരിക്കലും ഒരു ഈമാനുള്ളവൻ ചെയ്യുകയില്ല. അതാരുടെ പണിയാ? മുനാഫിക്കുകളുടേതാണ്. ലാ യഖൂമൂന, അല്ലാഹു പറഞ്ഞു, വഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു കുസാല യുറാഊനന്നാ, അവർ നിസ്കാരത്തിൽ വന്ന് നിന്നാൽ മടിയരായി നിൽക്കും ആളുകളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മുഅ്മിൻ ഒരിക്കലും ചെയ്യുകയില്ല. ഇതുപോലെ നിസ്കാരവും നോമ്പ് പോലുള്ള അമലുകളിൽ, എന്നാൽ സദഖ പോലെ ഹജ്ജ് പോലെയുള്ള പ്രകടമായ അമലുകൾ ചിലപ്പോ മുഅ്മിനും ചില സമയത്ത് അത് സംഭവിച്ചു പോകും. കാരണം ഇമാം ഇബ്നു റജബ് പറഞ്ഞു, അതുപോലുള്ള അമലുകളിലെ നിയ്യത്ത് ഇഖ്ലാസ് അസീസ്, അസീസാണെന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടുള്ള അമലാണ് എന്ന് പറഞ്ഞാൽ, പരസ്യമായ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന അമലുകളിൽ ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടാവുക, നിയ്യത്ത് ഉണ്ടാവുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട്, നിയ്യത്തുപോലെ ഞാൻ ഇത്രയും കിട്ടാൻ നിലനിർത്താൻ പാടുപെടുന്ന വേറൊരു കാര്യവുമില്ല. കാരണം അതിന്റെ സ്ഥലം ഖൽബാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഞാനൊരു ഹദീസ് പറയും, എന്നിട്ടോ ഹദീസ് ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ എന്റെ നിയ്യത്ത് നന്നായിരിക്കും, കുറച്ചങ്ങോട്ടെത്തും എന്റെ നിയ്യത്ത് മാറും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഹദീസ് പറയാൻ പല പ്രാവശ്യം ഞാൻ നിയ്യത്ത് പുതുക്കേണ്ടതുപോലെയുണ്ട്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ ശൈത്താൻ നമ്മുടെ നിയ്യത്തിനെ കൊണ്ട് കളിക്കും. അതുകൊണ്ട് നിയ്യത്ത് നമ്മളെപ്പോഴും റബ്ബിനു വേണ്ടി ആക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ചില ആളുകൾക്ക് നേരെ തിരിച്ചിട്ടാണ് ഇപ്പോ വസ്വാസ് പലരും പറയാറുണ്ട്, നിസ്കരിക്കുന്ന ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാന്ന് തോന്നുന്നു, ആളുകളെ കാണിക്കാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇത് നിസ്കരിക്കണ്ടാന്ന് തോന്നുന്നു. അത് ശൈത്താനാണ് കുഫറിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ്. അങ്ങനെയല്ല സഹോദര, അങ്ങനെയല്ല. മറിച്ച് നീ അള്ളാഹുവിനോട് നിനക്ക് നിയ്യത്ത് മാറിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താം, അള്ളാഹുവിനോട് പൊറുക്കലിനത്തേത്, ആ ചിന്ത തന്നെ എന്റെ നിയ്യത്ത് മാറിപ്പോകുന്നുണ്ടോ എന്ന ചിന്ത തന്നെ ഖൈറിന്റെ ലക്ഷണമാണ്, അത് നല്ല ലക്ഷണമാണ്, അതൊരു ഖൈറാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, വസ്വാസ് ഇല്ലാതിരിക്കുക. നിയ്യത്തിൽ വസ്വാസ് വരുന്നത് പലപ്പോഴും നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലുമ്പോഴാണ്. നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലൽ ഇല്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ നോമ്പിന്റെ തലേന്ന് ഒക്കെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് ദീനിലില്ലാത്തതാണ്, അത് പാടില്ലാത്തതാണ്. മറിച്ച് നിയ്യത്തിന്റെ സ്ഥലം അത് കൽബാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ സഹാബത്ത് ഒരിക്കൽ പോലും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സല്ലി ഫർദ്ദ് ദുഹ്രി അദാ എന്നിങ്ങനെയുള്ള നിയ്യത്ത് ചൊല്ലി പറയുക എന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കാണിച്ചിട്ടില്ല, അത് പാടില്ലാത്തതാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദീനിൽ പിന്നീട് ആളുകൾ കടത്തിക്കൂട്ടിയ പുത്തനാചാരങ്ങൾ, ബിദഅത്തിന്റെ വകുപ്പിലേക്കാണ് അത് ചെന്നു ചേരുക. അതുകൊണ്ട് അതുപോലുള്ള വസ്വാസുകൾ ഒഴിവാക്കുക, നിയ്യത്ത് നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളെല്ലാം അവന് വേണ്ടി മാത്രമുള്ളതാക്കട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിൽ ബറക്കത്ത് നൽകുകയും അതവൻ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മക്സിം ലനാ മിൻ ഖശ്യതിക മാ യഖൂലു ബൈനനാ വബൈന മഅസീക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك